إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستي وشواسي غلي ستي وشواسي نغلي رسول صلى الله عليه وسلم يودع عبادة غندر مهان مارا يا صحابتم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിക്കുന്നത് പോലെ പരിശ്രമിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ ആബിദായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഒരിക്കലും സഹാബത്തിന് ഇബാദത്ത് ചെയ്യുക എന്നത് സാധ്യമായ കാര്യമല്ല. റസൂലിനോളം ചക്കുവയുള്ള, റസൂലിനോളം ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ലല്ലോ. ഈ രൂപത്തിൽ സഹാബത്ത് പരിശ്രമിക്കുന്നത് കണ്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖുദു മിനൽ അഅമാലി മാ തുതീഖൂൻ, നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന അമലുകൾ ചെയ്യുക, നിങ്ങളുടെ താഖത്തനുസരിച്ച്, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങൾ അമലുകൾ ചെയ്യുക. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുപ്പുണ്ടാകുന്നത് വരെ അള്ളാഹുവിന് മടുപ്പുണ്ടാവുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര അമലുകൾ ചെയ്താലും അള്ളാഹുവിന് മടുപ്പുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മലൽ, മടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട സിഫത്തല്ല. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും പൂർണ്ണമായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ന്യൂനതയുണ്ടാവുകയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മലൽ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ കമാലിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര അമലുകൾ, ഇബാദത്തുകൾ ചെയ്താലും അള്ളാഹുവിന് അതിന് പ്രതിഫലം കൊടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഇന്ന അഹബ്ബൽ അഅമാലി ഇലല്ലാഹ് മാ ദാമ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ എന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന, സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. അത് കുറവാണെങ്കിലും കുറച്ചാണെങ്കിലും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, വകാന ആലു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അമിലു അമലൻ അസ്ബതൂഹു. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ ഒരു അമൽ ചെയ്തു തുടങ്ങിയാൽ അത് പിന്നെ സ്ഥിരപ്പെടുത്തും, സ്ഥിരമായി പതിവായി ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സഹാബത്ത് ധാരാളമായി സൽക്കർമ്മങ്ങൾ ചെയ്തപ്പോ അതിനെ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തത്. സഹാബത്തിന്റെ അമലുകൾ ചെയ്യാനുള്ള താല്പര്യത്തെ തൊട്ട് നിരുത്സാഹപ്പെടുത്തുക എന്നുള്ള കാര്യമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ചെയ്തിട്ടുള്ളത്. മറിച്ച് ചെയ്യുന്ന അമലുകൾ അതെത്ര കുറച്ചാണെങ്കിലും അത് വളരെ വ്യവസ്ഥാപിതമായി, സ്ഥിരമായി, പതിവായി ചെയ്യുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെയ്യുന്ന അമലുകൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടാവുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളും സഹോദരങ്ങളെ പല ഇബാദത്തുകളും ചെയ്യുന്നവരാണ്. നമ്മളിൽ ഈ പള്ളിയിലിരിക്കുന്ന ആളുകളിൽ തന്നെ അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ, ഇബാദത്തുകൾ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകും, അത് ശരിയാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന അമലുകൾ, ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന അമലുകൾ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അതൊരു വ്യവസ്ഥാപിതമായി സ്ഥിരമായി പതിവായി ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഇവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്ന ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട്. പതിവായി ചെയ്യുന്ന അമലുകൾ, പതിവായി ചെയ്യുന്ന ചില ഇബാദത്തുകൾ വ്യവസ്ഥാപിതമായി കൃത്യമായി എന്നും നിർവഹിക്കുന്ന ഒരു കൃത്യമായ വ്യവസ്ഥയോടുകൂടി പതിവായി ചെയ്യുന്ന ചില അമലുകൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനെയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ, നമ്മൾ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലെന്ന് പറഞ്ഞാൽ പതിവായി ചെയ്യുന്ന അമലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ രൂപത്തിൽ പതിവായി കൃത്യമായി വ്യവസ്ഥാപിതമായി നമ്മൾ നമ്മുടെ ഇബാദത്തുകളെ ആ രൂപത്തിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മരണം വരെ ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോപ്പില്ലാതെ അവൻ മരിക്കുന്നത് വരെയും അവന് ഇബാദത്ത് ചെയ്യണമെന്നാണല്ലോ കൽപ്പന. വഅബ്ദു റബ്ബക ഹത്താ യാതിയക അൽയഖീൻ, നമ്മൾക്ക് വളരെ സുപരിചിതമായ ആയത്താണ്. നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക മരിക്കുന്നത് വരെ, മരണം വരുന്നത് വരെ. അതാണ് നമ്മളുടെ അമൽ ചെയ്യാനുള്ള സമയം എന്നാണ് അള്ളാഹു തആല നമ്മുടെ ആയുസ് അജൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതുവരെയും നമ്മൾ അമലുകൾ ചെയ്യുക. അത് വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായി പതിവായി ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ മഹത്വം നമ്മൾ പതിവായി ചില അമലുകൾ, സുപ്രധാനമായ ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, അത് തന്നെ കൃത്യമായി പതിവായി ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായാൽ അതുകൊണ്ടുണ്ടാകുന്ന മഹത്തരമായ ഒരുപാട് നേട്ടങ്ങളിൽ, വളരെ സുപ്രധാനമായ ചില നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ പതിവായി കൃത്യമായ രൂപത്തിൽ അമലുകൾ ചെയ്യാൻ വിശുദ്ധ ഖുർആനും ഹദീസും പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞെടുത്ത് അല്ലാഹു തആല സൂറത്തുൽ മആരിജിൽ പറഞ്ഞത് അല്ലദീനഹും അലാ സ്വലാതിഹിം ദായിമൂൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ അവരുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ദായിമുകളാണ്, അഥവാ ദവാമോടുകൂടി മുദാവിമുകളാണ്, കൃത്യമായി പതിവായി അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ്. ഒരു മുദാവമ കൃത്യമായി പതിവായി ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ അവരുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായി അത് നിലനിർത്തിപ്പോരുന്നവരാണ് എന്ന് അള്ളാഹു തആല സത്യവിശ്വാസികളുടെ ഗുണമായി പറഞ്ഞു. സഹോദരങ്ങളെ, നിസ്കാരമെന്ന് പറഞ്ഞാൽ തോന്നിയ സമയത്ത് തോന്നുമ്പോൾ നിർവഹിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇവിടെ സത്യവിശ്വാസികളുടെ ഗുണം പറഞ്ഞത് അവർ അത് പതിവായി നിർവഹിക്കുന്നവരാണ്. എന്താണ് അതിന്റെ തഫ്സീർ നമ്മൾക്ക് കാണാൻ സാധിക്കുക? അതതിന്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കും. എങ്ങനെയാണോ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേ രൂപത്തിൽ നിർവഹിക്കും. എവിടെ വെച്ചാണോ നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ജമാഅത്തായി നിർവഹിക്കും എന്നൊക്കെയാണ് അതിന്റെ വിശദീകരണങ്ങളുള്ളത്. സഹോദരങ്ങളെ, ഇത് സത്യവിശ്വാസികളുടെ ഗുണമായി അള്ളാഹു തആല പറഞ്ഞതാ. അവരുടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോ അവർ സ്ഥിരമായി നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർക്ക് ഏതെങ്കിലും ഒരു ദിവസത്തിൽ, ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു വീഴ്ച സംഭവിക്കുന്നില്ല. അത് പതിവായി അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ് അവരെക്കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അഞ്ചു വർഷം നിസ്കരിക്കുന്നുണ്ടാകും. അത് ശരിയാണ്. അത് നിസ്കരിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാഫിറാണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ പതിവാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിൽ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് സലാത്തുൽ ജമാഅ, ജമാഅത്ത് നിസ്കാരം എന്നുള്ളത്. രണ്ട് ഖുത്ബകളിലൂടെ നമ്മൾ വളരെ വിശദമായി പറഞ്ഞ കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശറഈയായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ഒരിക്കലും അവന് ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് ജമാഅത്ത് നിസ്കാരം. അവൻ ബാങ്ക് കേൾക്കുന്ന പരിധിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിലെന്ന് വളരെ വിശദമായി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും തെളിവുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ അഞ്ചു വക്ത് നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ കാര്യം എന്താണ്? അതിനൊരു മുദാവമ പതിവായി ചെയ്യുന്ന അവസ്ഥയുണ്ടോ? ഏതെങ്കിലും ചില ദിവസങ്ങളിൽ, ഏതെങ്കിലും ചില വക്തുകളിൽ ഒതുങ്ങുന്നു പലപ്പോഴും നമ്മളുടെ ജമാഅത്ത് നിസ്കാരം എന്നുള്ളതാണ് ഒരു വാസ്തവം. നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾക്കൊരു മുദാവമൊക്കെ ഉണ്ടാകണം. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. മാത്രമല്ല, നമ്മൾക്കതൊരു പതിവായി ചെയ്യുന്ന എല്ലാ വക്ത് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരു ശീലം നമ്മൾക്കുണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജമാഅത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മൻ സർറഹു അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, ആരെങ്കിലും നാളെ അള്ളാഹുവിനെ മുസ്ലിമായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതവനെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫൽയുഹാഫിദ് അലാ ഹൗലാഇ സ്വലവാതി ഹൈതു യുനാദാ ബിഹിന്ന, എവിടെ വെച്ചാണോ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നത് അത് പള്ളിയിൽ വെച്ചാണ്, പള്ളിയിൽ നിന്നാണ് നമസ്കാരത്തിനുള്ള വിളി വരുന്നത്, ആ പള്ളിയിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിക്കട്ടെ എന്നാണ്. അവൻ പതിവാക്കട്ടെ ജമാഅത്തിന്റെ കാര്യം, അവൻ പതിവാക്കട്ടെ, അവൻ മുസ്ലിമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് മഹാനായ സഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കൊണ്ടുപോകേണ്ട വളരെ സുപ്രധാനമായ കാര്യമാണ് ജമാഅത്തിന്റെ കാര്യം. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യം, ആ സുന്നത്ത് നിസ്കാരത്തിന്റെ കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരു പതിവുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ തോന്നുമ്പോൾ ചില സുന്നത്ത് നിസ്കരിക്കുക, ഏതെങ്കിലും ചില ദിവസത്തിൽ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ കൃത്യമായി പാലിക്കുന്ന ചില സുന്നത്ത് നിസ്കാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ സുപ്രധാനമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അഫ്ളു സ്വലാതി ബഅദൽ ഫരീദ സലാത്തുൽ ലൈൽ, നിർബന്ധ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നിസ്കാരം എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരമാണ്. സഹോദരങ്ങളെ, രാത്രി നിസ്കാരം നമ്മുടെ പതിവായി ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും രാത്രി ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മൾക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ, അങ്ങനെയുള്ള ഇബാദത്തുകൾ നമ്മൾ പതിവായി ചെയ്താൽ അതിന്റെ നേട്ടങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിന് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. 30-ൽ കൂടുതൽ ശ്രേഷ്ഠതകൾ വിശുദ്ധ ഖുർആനും ഹദീസും പറഞ്ഞിട്ടുള്ള വലിയൊരു ഇബാദത്താണ് രാത്രി നിസ്കാരം എന്നുള്ളത്. സഹോദരങ്ങൾ, ഏറ്റവും ചുരുങ്ങിയ ഒരു റക്അത്തെങ്കിലും നമ്മൾ രാത്രി സുബഹിന്റെ മുമ്പ് ഒരല്പസമയം മുമ്പ് എണീറ്റ് നിസ്കരിക്കുക എന്നൊരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ, മൻ ഖാമ ബി അശ്രി ആയാതിൻ, ആരെങ്കിലും 10 ആയത്തോതി രാത്രി നിസ്കരിച്ചാൽ, 10 ആയത്തോതിയെ മതി, 10 ആയത്തോതി എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ 7 ആയത്തുണ്ട്, പിന്നെ ഒരു ചെറിയ സൂറത്ത് എടുത്താൽ തന്നെ അതിൽ 3 ആയത്തുണ്ടാകും, അതേ സൂറത്തുൽ ഇഖ്ലാസ് എടുത്താൽ തന്നെ 3-ൽ കൂടുതൽ ആയത്തുകളായി, അങ്ങനെ 10 ആയത്തോതി നമ്മൾ രാത്രി നിസ്കരിച്ചാൽ, ലൻ യുക്തബ് മിനൽ ഗാഫിലീൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗഫ്ലത്ത് ബാധിച്ച, അശ്രദ്ധ ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവന്റെ പേര് വരികയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും നമ്മൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ഒരുപാട് സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ഒരു വലിയ രോഗമാണ് ഗഫ്ലത്ത് എന്ന് പറയുന്നത്, അശ്രദ്ധ എന്ന് പറയുന്നത്. ഈ അശ്രദ്ധയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, പലപ്പോഴും അശ്രദ്ധ കൊണ്ട് നമ്മൾക്ക് ഒരുപാട് ഖൈറാത്തുകൾ നഷ്ടമായിട്ടുണ്ട്, ആ ഗഫ്ലത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഒരു 10 ആയത്തോതി നമ്മൾ രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, ആ പതിവ് നമ്മളിൽ ഉണ്ടാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബുദർദ റളിയല്ലാഹു അൻഹു, ഈ രണ്ട് സഹാബികളോടും ഉപദേശിച്ച ഉപദേശം നമ്മൾക്ക് ഹദീസുകളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔസാനി ഖലീലി ബിസലാസിൻ, 3 കാര്യങ്ങൾ എന്നോട് എന്റെ ഖലീൽ, എന്റെ പ്രിയ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു. 3 കാര്യങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാ അദഉഹുന്ന ഹത്താ അമൂത, ആ റസൂലുള്ള പറഞ്ഞ 3 വസിയത്തുകൾ ഉണ്ടല്ലോ, അത് ഞാൻ മരിക്കുന്നതുവരെയും ഉപേക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. പതിവായി ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും മരിക്കുന്നതുവരെ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു. അതിലൊന്നെന്താണ്? സൗമി തലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ശഹർ, ഓരോ മാസത്തിലും 3 നോമ്പ്, 3 നോമ്പ് ഒരു മാസത്തിൽ ചുരുങ്ങിയത് 3 സുന്നത്ത് നോമ്പ്. അതുപോലെ തന്നെ വസ്വലാത്തി ദുഹ, ദുഹ നിസ്കാരമാണ്. വനൗമിൻ അലാ വിത്രിൻ, വിത്രാക്കിക്കൊണ്ട് രാത്രി നിസ്കരിക്കുക എന്നുള്ള കാര്യം. ഈ 3 കാര്യങ്ങളാണ് എന്നോട് എന്റെ ഖലീൽ വസിയത്ത് ചെയ്തിട്ടുള്ളത്. ഒന്ന് ദുഹ നിസ്കാരം, മറ്റൊന്ന് രാത്രി നിസ്കാരം, മറ്റൊരു മാസത്തിൽ 3 സുന്നത്ത് നോമ്പ്. അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള കൊടുത്ത വസിയത്ത് എന്താ? അബുദർദ റളിയല്ലാഹു പറയുന്നത് ഇപ്രകാരമാണ്, ഔസാനി ഹബീബി, എന്റെ ഹബീബ് എന്നോട് വസിയത്ത് ചെയ്തു എന്നാണ്. നേരത്തെ ഖലീൽ എന്നാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഹബീബനോട് വസിയത്ത് ചെയ്തു, ബിതലാഖിൻ, മൂന്ന് കാര്യങ്ങൾ, ലൻ അദഉഹുന്ന മാ ഇഷ്തു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ആ മൂന്ന് കാര്യം ഉപേക്ഷിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഈ പറഞ്ഞത് തന്നെ, ബിസ്വിയാമി തലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ വസലാത്തി ദുഹ വബി അല്ല അനാമ ഹത്താ ഊതിറ, നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ്, രാത്രി നിസ്കാരവും അതുപോലെ തന്നെ ദുഹ നിസ്കാരവും അതുപോലെ തന്നെ മാസത്തിൽ ഒരു മൂന്ന് സുന്നത്തുമുണ്ട്. മഹാന്മാരായ സഹാബത്തത് പതിവാക്കി. സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിന്റെ കാര്യം, രാത്രി നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ അത് പതിവാക്കണം. ഏറ്റവും ചുരുങ്ങിയ ഒരു റഖഅത്തെങ്കിലും പത്തായി തോന്നിക്കൊണ്ട് നമ്മൾക്കത് നിർവഹിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകൾ, നിർബന്ധ നമസ്കാരത്തോടനുബന്ധിച്ചുള്ള റവാത്തിബ് സുന്നത്തുകൾ 12 റഖഅത്ത്, ളുഹറിന് മുമ്പ് 4 റഖഅത്ത്, ളുഹറിന് ശേഷം 2 റഖഅത്ത്, മഗ്രിബിനും ഇശാഇനും ശേഷം 2 റഖഅത്ത്, ഫജ്റിന് മുമ്പ് 2 റഖഅത്ത്, ഇങ്ങനെ 12 റഖഅത്തുള്ള റവാത്തിബ് സുന്നത്ത് ഒരുത്തൻ പതിവാക്കിയാൽ അള്ളാഹു തആല അവന് സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പതിവാക്കിയാൽ സ്വർഗത്തിൽ അവനൊരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില നിസ്കാരങ്ങളും അതുപോലെ തന്നെ ചില നോമ്പുകളും പതിവായിക്കൊണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം തന്നെയാണ് ദുഹ നിസ്കാരം. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ദുഹ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുണ്ട്. അതിന്റെ സമയം ആരംഭിക്കുന്നത് ഉദയം കഴിഞ്ഞതിന് ശേഷം 15 or 20 മിനിറ്റ് കഴിഞ്ഞാൽ ആരംഭിക്കുന്ന ആ സമയം അവസാനിക്കുന്നത് ളുഹർ ഭാഗി കൊടുക്കുന്നതിന്റെ 10 or 15 മിനിറ്റ് മുമ്പ് വരെയാണ്. അത്രയും സമയം ദുഹയുടെ സമയമാണ്. 2 റക്അത്ത് മുതൽ എത്ര റക്അത്ത് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ് സലാത്തു ദുഹ. പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് 8 റക്അത്ത് വരെയാണ് ദുഹ നമസ്കാരം എന്നാണ്. പ്രബലമായ അഭിപ്രായം ആ നിസ്കാരത്തിന്റെ എണ്ണത്തിന് കണക്കില്ല എന്നാണ്. സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റസൂലുള്ള അത് പതിവായി പ്രവർത്തിക്കുന്നതിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞു, ലാ യുഹാഫിളു അലാ സലാത്തി ദുഹ ഇല്ലാ അവ്വാബുൻ, ദുഹ നിസ്കാരം ഒരുത്തൻ പതിവാക്കുകയില്ല ആരല്ലാതെ, അവ്വാബല്ലാതെ, അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവനല്ലാതെ ദുഹ നിസ്കാരം പതിവാക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഹിയ സലാത്തുൽ അവ്വാബീൻ, അത് അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ചെറിയ കാര്യമല്ല. നമ്മൾ സ്ഥിരമായി അത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത് തൗബ ചെയ്യുന്ന ആളുകളുടെ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളുടെ നിസ്കാരമായിട്ടാണ് ദുഹ നിസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും എല്ലാ ദിവസവും ദുഹ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ചില ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പതിവായി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം പറഞ്ഞു. പലരും കഴിഞ്ഞ റമദാനിൽ നോമ്പെടുത്തതിനു ശേഷം അടുത്ത റമദാന് വരെ ഒരു സുന്നത്ത് നോമ്പ് കൊടുക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള നോമ്പ് റമദാനിലെ നോമ്പ് മാത്രമാണ് എന്നതിൽ തർക്കമില്ല. പക്ഷേ സത്യവിശ്വാസി അങ്ങനെയല്ല. സുന്നത്തായിട്ടുള്ള ഒരുപാട് നോമ്പുകൾ ആ 2 റമദാനുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പലരും ആ വിഷയത്തിൽ വലിയ അലസന്മാരാണ്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ തന്നെ അബൂദർദ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാസത്തിൽ ഒരു 3 സുന്നത്ത് നോമ്പെങ്കിലും അത് നമ്മൾ പതിവായി നിർവഹിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞത് സൗമുദ്ദഹർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വർഷം മൊത്തം നോമ്പ്, എല്ലാ മാസവും ഒരു 3 നോമ്പ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ 12 മാസവും നമ്മൾ 3 നോമ്പ് നോറ്റുകഴിഞ്ഞാൽ അത് ആ വർഷം മൊത്തം നോമ്പ് നോറ്റത്തിന് തുല്യമാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു കർമ്മം അതിന്റെ പച്ചരട്ടിയാകും. അപ്പൊ 3 നോമ്പ് പറഞ്ഞാൽ 30 ദിവസത്തിന് തുല്യമായി. അങ്ങനെ 12 മാസവും 3 നോമ്പ് വെച്ച് നോറ്റാൽ വർഷം മൊത്തം നോമ്പ് നോറ്റത്തിന് തുല്യമാകും എന്ന് ഈ ഹദീസിലെ പണ്ഡിതന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമുദ്ദഹർ എന്ന പദത്തെ വിശദീകരിച്ചത് കാണാം. മാത്രമല്ല, നമ്മളൊരു 3 നോമ്പെങ്കിലും തുനിയത് സുന്നത്തായിട്ടുള്ള നോമ്പ്, അത് 13-നോ 14-നോ 15-നോ അയ്യാമുൽ ബിദ്ദിന്റെ ദിവസമായാൽ കൂടുതൽ ഹൈർ. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും 3 ദിവസം, ഒരു 3 ദിവസം സുന്നത്ത് നോമ്പ് എല്ലാ മാസവും. റസൂലുള്ള പറഞ്ഞത് ആ നോമ്പിന്റെ പ്രത്യേകത റമദാനിലെ നോമ്പും ഈ മാസത്തിൽ നമ്മൾ നോക്കുന്ന ഈ 3 നോമ്പുണ്ടല്ലോ, യുദ്ഹിബിന വഹറ സദ്ർ, മനസ്സിലുണ്ടാകുന്ന പല മാലിന്യങ്ങൾ അതുപോലെ തന്നെ പക, വിദ്വേഷം, അസൂയ പോലെയുള്ള മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഇല്ലാതെയാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള മൂന്ന് ദിവസത്തെ നോമ്പും അതുപോലെ തന്നെ റമദാനിലെ നോമ്പ്, റമദാനിലെ നോമ്പ് നമുക്ക് നിർബന്ധമാണല്ലോ സഹോദരങ്ങളെ. ഇങ്ങനെ നോമ്പിന്റെ വിഷയത്തിൽ ഒരു പതിവുണ്ടാക്കണം. വ്യാഴാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും നോമ്പുണ്ട്, അത് പതിവാക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസത്തിൽ ഒരു മൂന്ന് സുന്നത്ത് നോമ്പെങ്കിലും നോക്കുന്ന ശീലമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് വലിയ ഖൈറാണ്. നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ, രണ്ടാം ഖുത്ബയിൽ വിശദീകരിച്ചു ചെറിയ രൂപത്തിൽ തന്നെ. അതുപോലെ തന്നെ സഹോദരങ്ങള്, നോമ്പും നിസ്കാരവും കഴിഞ്ഞാൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒന്നാണ് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. സഹോദരങ്ങൾ, പലപ്പോഴും നമ്മളൊക്കെ ദിക്റു ചൊല്ലാറുണ്ട്, ഏതെങ്കിലും ചില സമയത്ത് തോന്നുന്ന സമയത്ത്, ചിലപ്പോ നമ്മൾക്ക് സൗകര്യപ്പെടുന്ന സമയങ്ങളിലാണ് അത് സംഭവിക്കുന്നത്. പക്ഷെ അതിനൊരു കൃത്യമായ വ്യവസ്ഥയുണ്ടായിരിക്കണം. ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ള വാചകം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ വകുപ്പിൽ പെടണമെങ്കിൽ നമ്മളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ ഓർക്കുന്നവരാണോ കുറച്ചോർക്കുന്നവരാണോ? ധാരാളമായി ഓർക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിനെ കുറച്ച് മാത്രം ഓർക്കുക എന്ന് പറഞ്ഞാൽ അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ അവർ കുറച്ച് ഓർക്കുന്നത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. സഹോദരങ്ങളെ, ഈ മുനാഫിഖുകളുടെ ലക്ഷണത്തിലാണോ, മുനാഫിഖുകളുടെ കൂട്ടത്തിലാണോ, അതോ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ ദിക്റിന്റെ വിഷയത്തിൽ നമ്മളുള്ളത് എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കണം. ഇവിടെ ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞ വാചകം നോക്കൂ. മൻഹാഫള അല അൽഖാരി സബാഹി വൽ മസാ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസവും ഒഴിവാക്കാൻ പാടില്ലാത്ത, പതിവാക്കേണ്ട, വളരെ വ്യവസ്ഥാപിതമായി കൃത്യമായി നമ്മൾ ശ്രദ്ധിച്ചു പോരേണ്ട നാല് പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്. നാല് പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ. ഇബ്നു സലാഹ് റഹിമഹുള്ള പറയുന്നു, ഒരുത്തൻ രാവിലെ ചൊല്ലേണ്ട ദിക്റുകളും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളും പതിവാക്കിയാൽ, അതുപോലെ തന്നെ അദ്ഖാരി മാ ബഅദ സ്സലവാത്, നിസ്കാരത്തിന് ശേഷം ഒരുപാട് ദിക്റുകൾ ഉണ്ടല്ലോ, അതും പതിവാക്കി. അദ്ഖാരി നൗം, ഉറങ്ങാൻ കിടക്കുമ്പോ ചില ദിക്റുകൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നാലും ഒരുത്തൻ പതിവാക്കിയാൽ, ഉദ്ദ മിന അദ്ദാകിരീന അല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവനെ കണക്കാക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നുള്ള ഗണത്തിൽ പെടണമെങ്കിൽ ചുരുങ്ങിയത് ഈ നാല് ദിക്റുകൾ നമ്മൾ പതിവാക്കണം. ഒന്ന്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ. സഹോദരങ്ങളെ, അത് പഠിക്കാനും അതുപോലെ തന്നെ അത് മനഃപാഠമാക്കാനൊക്കെ ഒരുപാട് ഒരുപാട് സൌകര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്, ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ നിസ്കാരശേഷമുള്ള ദിക്റ്, എല്ലാ അഞ്ചു വഖ്ത് കഴിഞ്ഞാലും ചൊല്ലേണ്ട ദിക്റുകൾ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, ഇത് നാലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറണം. ഇത് നാലും നമ്മൾ ഒരിക്കലും ഒരു ദിവസം പോലും ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഏത് നിസ്കാരത്തിന് ശേഷവും നമുക്കിത് ചൊല്ലാൻ പറ്റണം. എല്ലാ രാവിലെയും വൈകുന്നേരവും നമുക്കത് ചൊല്ലാൻ പറ്റണം. അതുപോലെ തന്നെ എപ്പോ ഉറങ്ങുകയാണെങ്കിലും നമുക്കിത് ചൊല്ലാൻ പറ്റണം. ഈ നാല് ദിക്റുകൾ, ഈ നാല് സന്ദർഭങ്ങളിലെ അദ്ഖാറുകൾ സഹോദരങ്ങളെ നമ്മൾ പതിവാക്കണം. എങ്കിൽ നമുക്ക് ധാരാളം അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടുമെന്നാണ് ഇബ്നു സലാഹ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ പറഞ്ഞിട്ടുള്ളത്? വൈകുന്നേരവും രാവിലെയും ചൊല്ലേണ്ട ദിക്റുകൾ, നിസ്കാരശേഷമുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പതിവായി ഉണ്ടായിരിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, വിശുദ്ധ ഖുർആനിന്റെ പഠനം, വിശുദ്ധ ഖുർആനിന്റെ തിലാവ, അതിന്റെ പാരായണം. ഒരിക്കലും ഒരു ദിവസം പോലും ഖുർആൻ പാരായണം ചെയ്യാത്ത, തിലാവത്ത് നടത്താത്ത ഒരു ദിവസം നമുക്ക് കടന്നുപോകാൻ പാടില്ല. ഒരു പേജെങ്കിലും ഓതാത്ത ഒരു ദിവസം നമുക്ക് കടന്നുപോകാൻ പാടില്ല. എത്ര പുണ്യങ്ങളാണ് അതിലുള്ളത്! ഒരുപാട് ഒരുപാട് പുണ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അതേ ആശയത്തിൽ തന്നെ നമ്മൾക്ക് ഒരു ഹദീസ് കാണാൻ സാധിക്കും. മൻ ഖറഅ അശ്ര ആയാതി അശ്ര ആയാതിൻ ഫീ ലൈലതിൻ, ഒരു രാത്രിയിൽ ഒരു രാത്രി ഒരു പത്തായത്ത് ഓതി, നിസ്കരിക്കുന്നത് വേറെ വന്നിട്ടുണ്ട്, ഇനി വെറുതെ ഒരു പത്തായത്ത് നിസ്കരിക്കാതെ തന്നെ ഒരുച്ചൻ ഓതിയാൽ, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ഗഫ്ലത്ത് ബാധിച്ച ആളുകളുടെ കൂട്ടത്തിൽ അവൻ കണക്കാക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഖുർആൻ ഓതാത്ത ഒരു ദിവസം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. അത് നമ്മൾ പതിവായിരിക്കണം. എല്ലാ ദിവസവും കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ ഖുറാൻ ഓതാൻ സാധിക്കണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇബാദത്താണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാന്നുള്ളത്. എല്ലാ ദിവസവും കുറച്ചു സമയം, അള്ളാഹുവിന്റെ ദീൻ വിശാലമാണ്, വിശുദ്ധ ഖുർആനും ഹദീസും അതിന്റെ വിശദീകരണങ്ങളായിട്ടുള്ള പല ശാഖകൾ, അതൊരുപാട് പഠിക്കാനുണ്ട് സഹോദരങ്ങളെ. അത് പഠിക്കാൻ നമുക്ക് സമയം മാറ്റി വെക്കാൻ സാധിക്കണം. മഹത്തരമായൊരു ഇബാദത്താണ് തലബുൽ ഇൽമു എന്നുള്ളത്. കുറച്ചു സമയം, ഈ കുറച്ചു സമയം പതിവായി നമ്മൾ ദീൻ പഠിക്കാൻ മാറ്റി വെക്കണം. ഇങ്ങനെ അതിലേക്ക് ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. പറ്റുമെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായിട്ടുള്ള, പലപ്പോഴും നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്, മൻ ഗദാ ഇലൽ മസ്ജിദ്, ആരെങ്കിലും രാവിലെ അവൻ പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്, ഔ റാഹ, അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിലേക്ക് പുറപ്പെടുന്നു, എന്തിനാണ് അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നത്? ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു, അവൻ ഒന്നുകിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ദീൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഖാനലഹു കഅജ്രി ഹാജിൻ താമ്മൻ ഹജ്ജതുഹു, ഒരു പരിപൂർണ ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മൾ പതിവാക്കേണ്ട കാര്യമാണ്. രാവിലെ സുബഹിക്ക് വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ഖുർആൻ ആണെങ്കിൽ ഖുർആൻ, അതുപോലെ തന്നെ ദീനിന്റെ ഒരു കാര്യം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വരിക, വൈകുന്നേരം വരിക, അതൊക്കെ നമ്മൾക്കൊരു പതിവാക്കുന്ന, ഇനി അതിന് പറ്റാത്ത ആളുകൾ കുറച്ച് സമയമെങ്കിലും അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഒരു കൃത്യമായ ഒരു വ്യവസ്ഥ അതിനുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഖൈറാത്തുകളുള്ള, ഒരുപാട് നേട്ടങ്ങളുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെ പല ഇബാദത്തുകളും നമ്മൾക്ക് പറ്റുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന പല ഇബാദത്തുകളും നമ്മൾക്കൊരു ശീലമായിട്ടുണ്ടാകണം. എന്താ ഞാൻ ചെയ്യുന്നത്? ചില ദിവസങ്ങളിൽ കൂടുതൽ ചെയ്യുന്നു, വേറെ ചില ദിവസങ്ങൾ തീരെയില്ല, അങ്ങനെയല്ല. ചില മാസങ്ങളിൽ ധാരാളമായി ചെയ്യുന്നു, വേറെ ചില മാസങ്ങളിൽ തീരെ അതുമായി ഒരു ബന്ധവുമില്ല, അങ്ങനെയാകരുത്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞ റമദാനിന് തുറന്ന ആളുകൾ ഇതുവരെ പിന്നെ തുറന്നു നോക്കിയിട്ടില്ല, അങ്ങനത്തെ അവസ്ഥയല്ല. പതിവായി നമ്മൾക്കൊരു ശീലമുണ്ടാക്കണം. റമദാനാകുമ്പോൾ കൂടുതൽ ചെയ്യണം, പക്ഷെ പതിവ് തെറ്റാൻ പാടില്ല. ഇതാണ് അൽ മുദാവമത്തു അലൽ അഅമാലി സാലിഹ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പതിവായി ചെയ്യുക എന്നുള്ള കാര്യം. ആ അമലുകൾ അത്തരത്തിൽ നമ്മൾ കൃത്യമായി പതിവായി ചെയ്യുന്ന അമലുകളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. അള്ളാഹു തആല അത്തരത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمدللہ وحدہ والصلاة والسلام على من لا نبی بعد. നമ്മുടെ ജീവിതത്തിൽ പതിവായി ചെയ്യുന്ന ചില ഇബാദത്തുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ ചെയ്യുന്ന അമലുകൾക്കൊക്കെ വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട്. അതിനു പുറമെ നമ്മൾ ശീലമാക്കിയ പതിവായി ചെയ്യുന്ന ചില അമലുകൾ ചില കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അവൻ രോഗിയായി, സ്ഥിരമായി ജമാഅത്തിന് വരുന്ന ആളാണ്, കൃത്യമായി ദീൻ പഠിക്കുന്നവനാണ്, അതുപോലെ തന്നെ ദിക്ര ചൊല്ലുന്നവനാണ്, അതുപോലെ തന്നെ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ, നോമ്പെടുക്കുന്നവനാണ്, അതൊക്കെ പതിവായി ചെയ്യുന്നവനായിരുന്നു, അള്ളാഹുവിന്റെ ഖദറന്നോണം ഒരു രോഗം ബാധിച്ചു, അവന് പിന്നെ ജമാഅത്തിന് വരാൻ പറ്റുന്നില്ല, അവന് നോമ്പെടുക്കാൻ പറ്റുന്നില്ല, അവന്റെ നാവൊന്ന് ചലിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പതിവായി ചെയ്തു എന്നതുകൊണ്ട് ആ ദിവസങ്ങളിൽ, അവൻ ചെയ്യാത്ത ദിവസങ്ങളിൽ കൂടിയുള്ള അമലുകൾ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അത് പതിവായി ചെയ്യുന്നവർക്ക് കിട്ടുള്ളൂ. പതിവായി ഒരു കാര്യം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടുള്ളൂ. റസൂലുള്ള പറഞ്ഞു, വൈദാ മരിദുൽ അബ്ദു, ഒരു അടിമ രോഗിയായാൽ, ഔ സാഫറ, അല്ലെങ്കിൽ ഒരുത്തൻ യാത്ര പോയി, നാട്ടിൽ നിൽക്കുന്നത് പോലെ കൃത്യമായി ഇബാദത്തുകൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, യാത്ര പോയാൽ പല ഇബാദത്തുകളും ആ യാത്ര കൊണ്ട് എന്തെയും മുടങ്ങും. പക്ഷേ അവൻ കൃത്യമായി, അവൻ നാട്ടിലുണ്ടാകുമ്പോൾ പതിവായി ചെയ്യുന്ന അമലുകൾ, അവൻ യാത്ര പോയിട്ടുണ്ടെങ്കിൽ, അവൻ രോഗിയായിട്ടുണ്ടെങ്കിൽ, കുത്തിബലഹു മാ കാന യഅമലു മുഖീമൻ സഹീഹ, അവന് ആരോഗ്യമുള്ള സമയത്ത് അവൻ ചെയ്തതിന്റെ പ്രതിഫലം, അവൻ നാട്ടിൽ നിൽക്കുമ്പോൾ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലം, അവൻ യാത്ര പോയാലും അവൻ രോഗിയായാലും അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്ത് വലിയ കാര്യമാണത്! അതിന് നമ്മൾക്ക് ചില ശീലങ്ങൾ ഉണ്ടാകണം, പതിവായ ചില അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, ഹാദാ ഫീ ഹഖി മൻ കാന യഅമലു ത്വഅതൻ ഫമുനിഅ മിൻഹാ വകാനത് നിയ്യതുഹു ലൗല മാനിഉ അൻ യദൂമ അലൈഹ. ഇത് ആരെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പ്രതിഫലം ഉണ്ടാവുക? ഇത് പതിവായി അമൽ ചെയ്യുന്നവനുണ്ടാകും കിട്ടുന്ന നേട്ടമാണ്, പതിവായി അമലുകൾ ചെയ്യുന്നവന് കിട്ടുന്ന നേട്ടമാണ്. അവരൊരു തടസ്സമുണ്ടായി. പക്ഷെ അവന്റെ ആഗ്രഹം എന്താണ്? ഈ തടസ്സം മാറിയാൽ വീണ്ടും ഞാൻ അവൻ തുടരുമെന്നാണ്. അവൻ രോഗിയാണ്, ഈ രോഗം മാറിയാൽ വീണ്ടും പള്ളിയിൽ ജമാഅത്തിൽ പോകണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അവൻ യാത്ര പോയി, യാത്ര തിരിച്ചു വന്ന വീണ്ടും അവൻ പതിവായി ചെയ്യുന്ന അമലുകൾ അത് തുടരണമെന്ന നിയ്യത്തോടുകൂടിയാണ് അവൻ നിൽക്കുന്നതെങ്കിൽ, അവൻ യാത്രയിലാണെങ്കിലും അവൻ രോഗിയാണെങ്കിലും അവൻ ആ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് സഹോദരങ്ങളെ, നമ്മൾക്ക് ആ ശീലമുണ്ടാകണം. നമ്മൾ കൃത്യമായി മാസത്തിൽ 3 നോമ്പ് സുന്നത്തെടുക്കുന്നവരാണെങ്കിൽ, ചില മാസം നമ്മൾക്ക് യാത്ര കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ പറ്റിയിട്ടില്ല എങ്കിൽ അള്ളാഹു ആ മാസം അവൻ നോമ്പെടുത്തതായി രേഖപ്പെടുത്തും. പക്ഷേ അത് നമുക്ക് ശീലമുണ്ടാകണം, പതിവായി നമ്മൾക്കത് ഉണ്ടാകണം. അങ്ങനെ അത് വലിയൊരു കാര്യമാണ് സഹോദരങ്ങൾ. ചിലപ്പോ കൃത്യമായി അമലുകൾ ചെയ്യുന്ന ആളുകൾ 5, 8, 10 വർഷമൊക്കെ ചിലപ്പോ രോഗക്കിടക്കയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹു അവൻ ആരോഗ്യമുള്ള സമയത്ത് ചെയ്ത് അവൻ ശീലമാക്കിയ അമലുകൾ കൊണ്ട് അവനവന്റെ രോഗക്കിടക്കയിൽ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണെങ്കിലും അവനിങ്ങനെ ഓരോ ദിവസവും അമലുകൾ ചെയ്ത പ്രതിഫലം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ചില്ലറ കാര്യമല്ല. നമ്മൾ ആരോഗ്യമുള്ളവരായിരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, എങ്കിൽ നമുക്കതിന്റെ പ്രതിഫലം രോഗിയാകുമ്പോഴുണ്ടാകും. ഇനി നോക്ക് റസൂലുള്ള പറഞ്ഞ മറ്റൊരു ഹദീസ്, മാ മിൻ ഇംരിഇൻ തകൂനു ലഹു സ്വലാത്തുൻ ബിലൈലിൻ സ്വലാത്തുൻ ബിലൈലിൻ. ഒരു മനുഷ്യന് രാത്രി നിസ്കരിക്കുന്ന ഒരു പതിവുണ്ട്, അവൻ സ്ഥിരമായി രാത്രി നിസ്കരിക്കുന്നവനാണ്. എന്നാൽ ഒരു ദിവസം ഫഗലബഹു അലൈഹാ നൗമുൻ, ഒരു ദിവസം അവനെ ഉറക്കം ബാധിച്ചു, അവൻ അറിഞ്ഞില്ല. സ്ഥിരമായി രാത്രി നിസ്കരിക്കുന്ന ആളാണ്, പക്ഷേ ഉറക്കം അവനെ പിടികൂടി, അവനെ സംബന്ധിച്ചിടത്തോളം അവനിന്ന് അറിഞ്ഞില്ല. അവനെ ബാങ്ക് കൊടുത്തിട്ടാണ് അവൻ എണീച്ചത്. ഇല്ലാ കതബല്ലാഹു ലഹു അജ്ര സലാത്തിഹി, പക്ഷേ അള്ളാഹു എന്ത് ചെയ്യും, അവന് നിസ്കരിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. ഉറങ്ങിപ്പോയതാണ്, പക്ഷെ സ്ഥിരമായി നിസ്കരിക്കുന്ന ആളാണ്. ഒരു ദിവസം ഉറങ്ങിപ്പോയ ആ ഉറങ്ങിപ്പോയതിന് അള്ളാഹു അവന് പ്രതിഫലം നഷ്ടാക്കൂല, മറിച്ച് അവന് പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. വഖാന നൗമുഹു സദഖത്തൻ അലൈ, അവന്റെ ഉറക്കം അവനൊരു സദഖയാണ്, അവൻ ഉറങ്ങിയിട്ടും പ്രതിഫലം. ആർക്കത് കിട്ടുക? എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം, അല്ലെങ്കിൽ റമദാനിൽ മാത്രം രാത്രി നിസ്കരിക്കുന്ന ആളുകൾക്കല്ല, സ്ഥിരമായി രാത്രി നിസ്കരിക്കുന്ന ആള് ഒരു ദിവസം ഉറക്കത്ത് പെട്ടുപോയി, അവൻ അന്ന് രാത്രി നിസ്കരിച്ച പ്രതിഫലമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞിട്ടുള്ള അമലുകൾ പതിവാക്കുന്ന വിഷയത്തിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഒരു അലംഭാവവും അലസതയും കാണിക്കരുത്. നമ്മൾക്ക് ആരോഗ്യമുള്ള സമയമാണ്, നമുക്കിവിടെ പള്ളി വരാൻ പറ്റുന്നുണ്ട്, നമുക്ക് പ്രത്യേകിച്ച് മാറാ രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ നമ്മുടെ ശരീരത്തെ പിടിച്ചുകുലുക്കുന്ന രോഗങ്ങളൊന്നും ഇപ്പല്ല. ആ സമയത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ അസുഖമായിട്ട് കിടന്നാലും, നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തും. അതാണ് ഒന്നാമത്തെ കാര്യം, അതുകൊണ്ടുള്ള നേട്ടം. നമ്മൾ സ്ഥിരമായി പതിവായി അമലുകൾ ചെയ്താലല്ല, വലിയ നേട്ടം ഇതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ അമലുകൾ ചെയ്ത് സ്ഥിരമായി പതിവായി ഇങ്ങനെ അമലുകൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ മഹബ്ബത്താണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. അള്ളാഹു തആല ഒരു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞ ഭാഗം, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, അള്ളാഹു തആല പറയുകയാണ് എന്റെ അടിമ എന്നിലേക്ക് സുന്നത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടാൻ ഉള്ള ഒരു കാരണമാണ് ധാരാളമായി അമലുകൾ ചെയ്യാൻ. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്ന് പറഞ്ഞ നമ്മൾ പലതവണ പറഞ്ഞ കാര്യമാണ്, ലൈസ ശൈഉൻ അൻ തുഹിബ്ബല്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല കാര്യം, അതെല്ലാവർക്കും നിർബന്ധമാണ്. വലാക്കിന്ന ശൈഇന കുല്ല ശൈഇൻ അൻ യുഹിബ്ബക്കല്ലാഹ്, അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനം. അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുക, അതിനുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള പതിവായി കൃത്യമായ രൂപത്തിൽ നമ്മൾ അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പൊ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരെ അള്ളാഹു നരകത്തിലേക്ക് എറിയുകയില്ല. മാത്രമല്ല, ഈ ദുനിയാവിൽ അള്ളാഹു വല്ലാത്ത സംരക്ഷണമാണ് അവർക്ക് നൽകുക. റസൂലുള്ള പറഞ്ഞതാ, അള്ളാഹു ഒരു അടിമ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു വല്ലാത്ത സംരക്ഷണം ആർക്ക് കൊടുക്കും? ആ ഇഷ്ടപ്പെട്ട അടിമക്ക് കൊടുക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹു ലാ യഹ്മി അബ്ദഹുൽ മുഅ്മിന മിന ദുനിയ, ദുനിയാവിൽ നിന്ന് ഒരു സത്യവിശ്വാസിയായ അടിമയെ അള്ളാഹു സംരക്ഷിക്കും, പ്രൊട്ടക്ട് ചെയ്യും. വഹുവ യുഹിബ്ബുഹു, അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സത്യവിശ്വാസിയായ അടിമയെ അള്ളാഹു ദുനിയാവിൽ നിന്ന് സംരക്ഷിക്കും. ഏതുപോലെ? നമ്മൾ നമ്മളെ ഒരു രോഗിയെ പരിചരിക്കണം. ആ രോഗിക്ക് ഡോക്ടർ പറഞ്ഞു ഇന്ന ഭക്ഷണം കൊടുക്കാൻ പാടില്ല, ഇന്ന വെള്ളം കൊടുക്കാൻ പാടില്ല. എന്ന് പറയുമ്പോൾ ആ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി എത്രത്തോളം ശ്രദ്ധിക്കും? അവന് കുടിക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ അവന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ വല്ല ഭക്ഷണവും പെടുന്നുണ്ടോ എന്ന് വല്ലാതെ ശ്രദ്ധിക്കും, അത്രയും ശ്രദ്ധിക്കും. അത് കൊടുക്കാൻ സമ്മതിക്കൂല, അത് ആ രോഗിയോടുള്ള ഇഷ്ടമാണ്. അതുപോലെ അല്ലാഹു തആല എന്തു ചെയ്യും? ഒരു സത്യവിശ്വാസിയെ സംരക്ഷിക്കും, ദുനിയാവിൽ നിന്ന് സംരക്ഷിക്കും. ദുനിയാവിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണത്തിൽ കാണാം, ദുനിയാവിൽ ഒരുപാട് ഫിസ്നകൾ ഉണ്ടാകും, ആ ഫിസ്നയിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കും. പലപ്പോഴും അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകൾക്ക് അള്ളാഹു പണം കൊടുക്കൂല, സമ്പത്ത് കൊടുക്കൂല, പക്ഷെ അള്ളാഹുവിനെ അവൻ ഇഷ്ടമായിരിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹു അവന് കൊണ്ട് കൊടുക്കാത്ത? അള്ളാഹുവിനെ അറിയാം, അവന് സമ്പത്ത് കൊടുത്താ അവൻ നശിച്ചു പോകും. അള്ളാഹു അവനെ സംരക്ഷിക്കാൻ, അള്ളാഹു അവനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും അള്ളാഹുവിന് സമ്പത്ത് കൊടുക്കാത്തത്. അള്ളാഹുവിനറിയാം അവൻ എന്തൊക്കെ കൊടുത്താൽ അവൻ എങ്ങനെയൊക്കെയാകുമെന്നുള്ളത്. ചില ആളുകൾ പറയാറുണ്ട് അള്ളാഹുവിന് കൂടുതലായി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ദുനിയാവ് ഭയങ്കര പ്രയാസമാണ്. അതിന് പല കാര്യങ്ങളുണ്ട്, അത് വിശദീകരിക്കപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹു ഒരുത്തിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവിൽ നിന്ന് എല്ലാവിധ സംരക്ഷണങ്ങളും അവന് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അത് ഈ പറഞ്ഞ കൃത്യമായി പതിവായി അമലുകൾ ചെയ്യുന്നതിലൂടെ കിട്ടും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ആക്കിബത്ത് നന്നാവും. ഹസ്നുൽ ഖാത്തിമ, പതിവായ അമലുകൾ ചെയ്യുന്ന ഒരു ആ ഒരു ശ്രദ്ധയോടുകൂടിയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏത് സമയത്ത് മരണം വന്നാലും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മൾ സ്ഥിരമായ ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളാണ്, പതിവായി നമ്മൾ ഇബാദത്തുകൾ ശീലമാക്കിയവരാണ്. ഏത് ദിവസം ഏത് സന്ദർഭത്തിൽ മരണം വന്നാലും പ്രശ്നം ഉണ്ടാക്കൂല. റസൂലുള്ള പറഞ്ഞില്ലേ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ സ്തഅമലഹു, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ ഉപയോഗിക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് അള്ളാഹു അവനെ ഉപയോഗിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ല മൗതിഹി, മരിക്കുന്നതിന് മുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. അതാണ് അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം. റസൂലുള്ള തന്നെ പറഞ്ഞു, അല്ലാഹു തആല ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഖൈറ അസ്സലഹു, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അള്ളാഹു തേൻ പുരട്ടുമെന്ന് പറഞ്ഞു. അവന് തേൻ കൊടുക്കും, തേൻ പുരട്ടുമെന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്താണ് ഈ തേൻ പുരട്ടുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ള പറയുന്നു, യഫ്തഹു അല്ലാഹു അസ്സ വജല്ല ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി, മരിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കും. സുമ്മ യഖ്ബിദുഹു അലൈഹി, പിന്നെ അവനെ മരിപ്പിക്കും, മരിക്കുന്നതിന് മുമ്പ് സൽക്കർമ്മം ചെയ്യാൻ. സഹോദരങ്ങളെ, ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തു, അവസാനം കേടായി പോയാൽ നമ്മൾ അവസാനം മരിക്കുന്ന സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണോ അതാണ് അള്ളാഹു പരിഗണിക്കുക. ഒരുപാട് കാലം തോന്നിവാസങ്ങൾ ചെയ്ത് ജീവിച്ചു, അവസാനം ആത്മാർത്ഥ ചെയ്ത് തൗബ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ തൗബ പരിഗണിക്കുക. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. തൗബയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ആഖിബത്ത് ഹസ്നുൽ ഖാത്തിമ, ഒരു നല്ല പര്യവസാനം ഉണ്ടാകണം. ഏത് സമയത്ത് എവിടെ വെച്ചാണ് മരിക്കുക എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ലല്ലോ, എവിടെ വെച്ചും മരിക്കും. റസൂലുള്ള പറഞ്ഞ വളരെ ഗൗരവപ്പെട്ടൊരു ഹദീസ് ഉണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ ബിഅർദിൻ, അല്ലാഹു ഒരു നാട്ടിൽ വെച്ച് ഒരാളെ മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ജഅലല്ലാഹു ലഹു ഇലൈഹ ഹാജ, അവിടേക്ക് അല്ലാഹു ഒരു ആവശ്യം കൊടുക്കുമെന്നാണ്. എത്ര ആളുകൾ അങ്ങനെ മരിച്ചിട്ടുള്ളത്? അവർ അല്ലാഹു മരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ചിലപ്പോൾ വിദേശത്ത് വെച്ചായിരിക്കും, അപ്പൊ അല്ലാഹു ഒരു ആവശ്യം കൊടുക്കും. ചിലപ്പോൾ പഠനമായിരിക്കും, ചിലപ്പോ അവന് ജോലിയായിരിക്കും, ചിലപ്പോ ഒരു സന്ദർശനത്തിന് വേണ്ടി പോയതായിരിക്കും. പക്ഷെ അള്ളാഹു നിശ്ചയിച്ചത് അവിടെയാണ്, അപ്പൊ അള്ളാഹു ഒരു ആവശ്യം കൊടുക്കും, എന്നിട്ട് അവിടെ വെച്ച് മരിപ്പിക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. അങ്ങനെ എത്ര ആളുകൾ മരിച്ചിട്ട്, ചില ആളുകൾ പറയും അവൻ അങ്ങോട്ട് ജോലിക്ക് പോയത് തന്നെ മരിക്കാനാന്ന് പറയും. അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അത് നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. സഹോദരങ്ങൾ, ഏത് നിമിഷത്തിലും പല രൂപത്തിൽ നമ്മളിലേക്ക് മരണം കടന്നു വരാൻ സാധ്യതയുണ്ട്. ആ മരിക്കുമ്പോ അമലുൻ സാലിഹ്, സൽക്കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാൻ നമുക്ക് പറ്റണം. അതിന് നമ്മൾക്ക് പതിവായി സ്ഥിരമായി അമലുകൾ ചെയ്യുന്ന ഈ ആരോഗ്യമുള്ള സമയത്ത് അത് ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കണം. പല തടസ്സങ്ങളും ഉണ്ടാകും. സത്യവിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നാണ് മരിക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര പരിശ്രമിക്കാൻ തീരുമാനിച്ചാലും, ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ തീരുമാനിച്ചാലും, ഇനിയൊന്ന് നന്നാകണം, ഇനിയും ഒരുപാട് ഇനി മുതൽ ഇബാദത്തുകൾ ചെയ്യണം, ചില പതിവായിട്ടുള്ള അമലുകൾ ചെയ്യണമെന്ന് തീരുമാനിച്ചാലും ചിലപ്പോൾ നമുക്കത് പറ്റൂല. അതിന് വല്ലാത്തൊരു തൗഫീഖ് വേണം. അത് ആ തൗഫീഖ് ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഒരു വസീയത്ത് കാണാം. ഊസീഖയാ മുആദ്, മുആദ് ഞാൻ നിന്നോട് വസീയത്ത് പറയുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു റസൂലിനെ കൊടുക്കുന്ന വസീയത്താണ്, ലാ തദഅന്ന ദുബ്ര കുല്ലി സലാത്തിൻ. ഈ വസീയത്ത് നമ്മൾ എപ്പോഴും, മുആദ് റളിയല്ലാഹു അൻഹു കൊടുത്ത വസീയത്താണെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട വസീയത്താണ്. മുആദ് നിന്നോട് ഞാൻ വസീയത്ത് ചെയ്യുന്നു, ഏതൊരു നിർഭനസ്കാരമാകട്ടെ അതിനുശേഷം നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യം ഏത് പ്രാർത്ഥിക്കുക? അൻ തഖൂല അല്ലാഹുമ്മാ അഇനി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി. ഈ പ്രാർത്ഥന നീ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. എല്ലാ നിസ്കാര നിർബന്ധ നിസ്കാര ശേഷവും അല്ലെങ്കിൽ അത്തഹിയാത്തിന്റെ അവസാന ഭാഗത്ത്, ഈ പറഞ്ഞിട്ടുള്ള ആ തശഹുദിന്റെ അവസാന ഭാഗത്ത് ഈ പ്രാർത്ഥന നീ ഉപേക്ഷിക്കരുത് എന്നാണ് റസൂലുള്ള കൊടുത്ത വസീയത്ത്. എന്താ വസീയത്തിന്റെ ആ പ്രാർത്ഥനയുള്ള? അല്ലാഹുമ്മാ അഇനി അലാ ദിക്രിക, അള്ളാഹുവെ നിന്നെ ഓർക്കാനുള്ള, നിന്നെ ഓർക്കണം, ധാരാളമായി ദിക്റു ചൊല്ലണം, അതിന് നീ എന്നെ സഹായിക്കണം. വശുക്കിരിക്കാൻ എന്നോട് നന്ദി കാണിക്കണം, അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്, നിന്നിൽ നിന്നുള്ള തൗഫീഖ് ആവശ്യമുണ്ട്, നീ എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതി, നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവെ നിന്റെ സഹായം വേണം. ഇതാണ് ചോദ്യം. ഇതെല്ലാം നിസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് നിസ്കരിക്കാനുള്ള അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം, തൗഫീഖ്, അള്ളാഹുടെ സഹായം ഉണ്ടെങ്കിലും നടക്കുള്ളൂ. നമ്മളെത്ര ശ്രമിച്ചാലും അള്ളാഹുവിന്റെ തോഫീഫ് ഇല്ലെങ്കിൽ നടക്കില്ല. പക്ഷെ എങ്ങനെ അള്ളാഹുവിന്റെ തോഫീഫ് കിട്ടുക? അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം, നമ്മുടെ ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാകണം. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ആത്മാർത്ഥത്തിൽ അള്ളാഹുവിനെ പ്രാർത്ഥിക്കുക, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരു സഹായം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, എന്താ അതിന്റെ അർത്ഥം? നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹായം ഏതാണെന്ന് അറിയുമോ? നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അള്ളാഹുവിൽ നിന്നുള്ള സഹായമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, ഇബാദത്ത് അല്ലാഹുവിന് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖും സഹായം ഉണ്ടാകണം. അത് നിന്നോട് ചോദിക്കുന്നു എന്നാണ് അതിന്റെ ഒരു അർത്ഥം. അതർത്ഥം, ബാക്കിയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം അതാണ്. മുഫസ്സിറുകൾ വിശദീകരിച്ചത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകിയാണ്. ഗ്രഹിക്കുമാറാവട്ടെ. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ നന്നായി അധ്വാനിക്കുക, ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകരുത്. പിന്നെയാകാം, നാളെയാകാം, അടുത്ത ദിവസമാകാം, ഒരിക്കലുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അമലുകളുമായി അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ടുമുട്ടേണ്ടത് നമ്മൾ തന്നെയാണ്. നാളെ ഖബറിൽ നമ്മൾ മാത്രമാണ്. റസൂലുള്ള പറഞ്ഞില്ലേ, മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഞാൻ കണ്ട കാഴ്ചകളിൽ വെച്ച് ഏറ്റവും ദുർഘടമായ കാഴ്ച അത് ഖബറിലെ കാഴ്ചയാണ്. ആ ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട്, നമ്മുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകളുടെ പ്രേരണ കൊണ്ട് നമ്മൾ നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തിക്കൂടാ. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാം ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചുകൂട്ടുമാറാവട്ടെ. സ്ഥിരമായി, പതിവായി, വ്യവസ്ഥാപിതമായി അള്ളാഹുവിന്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.